ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் டாட் ஆர்க், நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
மந்திரம் யதிதம் கிஞ்ச ஜகத், சம்பூர்ண ஜகத்தும் சர்வம் சர்வமும் நிஸ்திருதம், சிருஷ்டிக்கப்பட்டுட்டு பிராணே ஏஜதி, பிராணே பரபிரம்மத்தில் ஏஜதி நியமபூர்வம் வர்த்திக்கணும். தத் சேர்க்கணும், ஆ பிரம்மம். உத்யதம் வஜ்ரம், உயர்த்தி பிடிச்ச வஜ்ரம், வஜ்ராயுதம் உயர்த்தி பிடிச்சவனை போலே. உத்யதம் வஜ்ரம், வஜ்ராயுதம் உயர்த்தி பிடிச்சவனை போலே. மகத் பயம், வலிய பயத்தை உளவாக்குனவனான யஹ, ஏதொருவனானோ. ஏதத், பயத்தின காரணமாயிருக்கும் பிரம்மத்தை விது அறியது. தே அவ அமிர்தாக பவந்தி, அமரன்மராயித்தீரனு, முக்தராயித்தீரனு. யதிதம் கிஞ்ச ஜகத் சர்வம் பிராண ஏஜதி நிஸ்ருதம் மகத் பயம் வஜ்ரம் உத்யதம் விதுரமஸ்தே பவந்தி கதம் தத்பயா ஜகத் வர்த்ததே இத்யாஹ. எங்கனையானோ கதம் தத்பயா, அந்தியந்தாங்க பயத்தினட்டு ஜகத் வர்த்ததே, ஈ ஜகத் வர்த்திக்கிறது இத்யாஹ. அதான் அடுத்த மண்டலத்தில் பரையும் எங்கே பயந்து கழியும். பயா அஸ்யா அக்னிஸ்தபதி, பயா தபதி சூரியஹ, பயா இந்திரஸ்ச வாயுஸ்ச மர்த்யர்தாவதி பஞ்சமஹ. பஷ்யன் பரையும் பயா பீத்யா, பயந்துட்டு பயம் கொண்டு, எந்தனோடுள்ள பயம் கொண்டு, பரமேஸ்வர ஆ பரமேஸ்வரனை பயந்துட்டு. அக்னி தபதி, அக்னி ஜொலிச்சு கொண்டிருக்கிறது, அக்னி அதி சுவாவத்தினும் விதிச்சிருக்கிற பயாத், அதினை பயந்துட்டு. தபதி சூரிய, சூரியன் ஜொலிச்சு கொண்டிருக்கிறது, பிரகாசிச்சு கொண்டிருக்கிறது. பயாத் இந்திரஸ்ச வாயுஸ்ச, இந்திரன் அதிந்த தர்மம் நிர்வகிச்சு கொண்டிருக்கிறது. தேவன்மாரை முழுவதும் சூச்சிப்பிச்சு பரையான், எல்லா பிரபஞ்ச கடகங்களுக்கும் அதிஷ்டான தேவதகளுண்டு, பிரபஞ்ச சக்திகள் பிரவர்த்தி கொண்டிருக்கோ, அதிந்த பின்னல் அதை பிரவர்த்திப்பிக்கிற ஓரோ தேவதா சைத்தன்யம் உண்டாகி, அது பூமிக்கும் ஜலத்தினும் அக்னிக்கும் வாயுவினும் ஆகாசத்தினும் எல்லாம் உண்டு. അങ്ങനെയുള്ള ദേവതാ ചൈതന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നു. ഈ ദേവതകളെല്ലാം ഇന്ദ്രദേവൻ, വായുദേവൻ തുടങ്ങിയ ദേവന്മാരെല്ലാം സൃഷ്ടിയെ വർഷിക്കുന്നു, വായുവിനെ ചലിപ്പിക്കുന്നു. ഇവരെല്ലാം എന്നാണ് ഇന്ദ്രശ്ച വായുശ്ച, ഇന്ദ്രനും വായുവും എല്ലാം. എന്തിന് മൃത്യു ധാവതി, മൃത്യു പോലും ധാവതി, മൃത്യുദേവൻ സർവത്ര ഓടി നടന്നു, സ്വകൃത്യം സ്വകൃത്യം നിർവഹിക്കുകയാണ് എല്ലാ ഭാഗത്തും. പഞ്ചമഹ, പഞ്ചമനായി പറഞ്ഞ ക്രമത്തിൽ പഞ്ചമൻ എന്ന് പറഞ്ഞ മൃത്യു പോലും, മൃത്യുദേവൻ പോലും സർവത്തെയും നിയന്ത്രിക്കുന്നവനാണ് മൃത്യുദേവൻ, കാരണം സർവത്തെയും മരണത്തിന് അധീനമാണ്. അങ്ങനെ സർവത്തെയും നിയന്ത്രിക്കുന്ന ആ മൃത്യുദേവൻ പോലും ഈ പരമേശ്വരനെ ഭയന്നിട്ടാണ് തന്റെ കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സർവത്ര. മൃത്യുർധാവതി എന്ന് വെച്ചാൽ ഓടിക്കൊണ്ടിരിക്കുന്നു, കൃത്യസമയത്ത് എത്തി സ്വകൃത്യത്തെ നിർവഹിക്കുന്നു സർവസ്ഥലങ്ങളിൽ. സൃഷ്ടിക്കപ്പെട്ട സർവ്വതും നശിക്കുന്നു, മനുഷ്യൻ മരിക്കുന്നത് മാത്രമല്ല മൃത്യുവിന്റെ ധർമ്മം, സൃഷ്ടിക്കപ്പെട്ട സർവത്തെയും സംഹരിക്കുന്നു. ആ സംഹാരമൂർത്തിയാണ് മൃത്യു എന്ന് പറയുന്നത്, ജഡമായാലും ചേതനമായാലും. സംഹരിക്കുക. ആ സംഹാരകൃത്യം വളരെ കൃത്യതയോടുകൂടി സർവലോകങ്ങളിലും ഭൂർഭസ്വ എന്ന് പറയുന്ന സപ്തദശ ലോകങ്ങൾ സർവലോകങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് മൃത്യുദേവൻ. മൃത്യുദേവൻ പോലും ആ നിയമത്തെ, ആ നിയാമകനെ ഭയന്നിട്ട് സ്വന്തം പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അതിനൊന്ന് വിശദീകരിക്കുന്നു, നഹി ഈശ്വരാണ് ലോകപാലാണ് സമർത്ഥാണ് സതാം നിയന്താചേ വജ്ര ഉദ്യതകരവ നസ്യാദ് സ്വാമി ഭയഭീതാനാമിവ വൃത്യാനാം നിയതാ പ്രവൃത്തിരുപപദ്ധ്യതേ. ഈശ്വരാണാം ലോകപാലാണ്, മനുഷ്യന്റെ കാര്യം പോട്ടെ, ലോകപാലന്മാരായിരിക്കുന്ന ഈ ദേവന്മാർ, അഗ്നിദേവൻ, സൂര്യദേവൻ, വായുദേവൻ, മൃത്യുദേവൻ, ഇന്ദ്രൻ തുടങ്ങിയ ലോകപാലന്മാരായിരിക്കുന്ന ഈ ദേവന്മാർ കൂടി സമർത്ഥാനാം സർവ സാമർഥ്യങ്ങളുള്ളവരാണ്. അണിമാതി ഐശ്വര്യങ്ങൾ ആണ് സാമർഥ്യം, ഐശ്വര്യങ്ങളെല്ലാം ഉള്ളവരാണ്. സദാം നിയന്താചി, പക്ഷെ അവർക്ക് കൂടി എന്തുകൊണ്ട് ഒരു നിയന്താവ് വേണം? അപ്പോൾ സാധാരണ ജീവന്മാരുടെ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ എന്നാണ്. ഇതെങ്ങനെ വജ്ര ഉദ്യതകരവ്, അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിയന്താവ്, അങ്ങനെയൊന്നില്ലാതിരുന്നാൽ ഇവർ പ്രവർത്തിക്കത്തില്ല എന്നാണ്. നസ്യാദ്, അങ്ങനെയൊന്നില്ലാതെ വന്നു കഴിഞ്ഞാൽ അവർ കൂടി പ്രവർത്തിക്കത്തില്ല. അപ്പോൾ ജീവന്മാർ ആ നിയമത്തെ തെറ്റിക്കാൻ ശ്രമിക്കുന്നതിനർത്ഥമുണ്ട്. സ്വാമി ഭയഭീതാനാം ഇവ ഭൃത്യാന, യജമാനന ഭയന്നിട്ട് ഭൃത്യന്മാർ പണിയെടുക്കുന്നത് പോലെ നിയതാ പ്രവൃത്തി, അവർ മാറ്റമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഉപപദ്ധ്യതി യുക്തമായിരിക്കുന്നു. എന്തുകൊണ്ട്? ഒരു ഈശ്വരൻ അവരെ ഭയപ്പെടുത്തുന്ന ഒരുവനുള്ളതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ലോകപാലന്മാരായിരിക്കുന്ന ദേവന്മാർക്ക് കൂടി, ദേവന്മാർ കൂടി ഭയം കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ജീവന്റെ കാര്യം പറയാനുണ്ടോ? അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവന്മാരും നിയമത്തെ അനുസരിച്ച് പ്രവർത്തിച്ചേ മതിയാകൂ. നിയമത്തെ ഉല്ലംഘിച്ച് പ്രവർത്തിക്കാൻ ജീവനും കഴിയില്ല. പരവശനായി അവൻ പ്രവർത്തിച്ചേ പറ്റൂ എന്നാണ്. ആ നിയന്താവിന് അധീനനായി, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സമ്പൂർണ്ണ ജഗത്തും നിയമാധീനമാണ്, ഈശ്വര നിയമത്തിന് അധീനമാണ്. ആ ഈശ്വര നിയമത്തിനപ്പുറം അത് നമ്മുടെ ബുദ്ധിക്ക്, ചിന്തിക്കുന്ന ബുദ്ധി പോലും അതിന് അധീനമാണെന്നുള്ള അപ്പുറം എന്നൊന്ന് ചിന്തിക്കാൻ സാധ്യമല്ല. സർവത്തെയും ഒരു നിയന്താവ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. സർവവും ഒരു നിയന്താവിന് അധീനമാണ്. ലോകത്തിലെ സർവവും, നന്മയും തിന്മയും, ധർമ്മവും അധർമ്മവും, സർവവും ഈശ്വരന്റെ തന്നെ നിയമ വ്യവസ്ഥയ്ക്ക് അധീനമായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് ആ ഈശ്വരന്റെ സർവശക്തിത്വത്തെ, സർവജ്ഞത്വത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഈ മന്ത്രങ്ങൾ ശ്രമിക്കുന്നത്. മുമ്പ് പറഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞ അതിന്റെ ഒരു വിശദീകരണ രൂപത്തിലാണ് ഈ മന്ത്രം നിലനിൽക്കുന്നത്. ഭയാദ് അസ്യ അഗ്നിസ്തവതി അസ്യ ഭയാദ് അസ്യ ഇവനെ ഭയാത് ഭയന്നിട്ട് അഗ്നിതപതി അഗ്നിദേവൻ തപിക്കുന്നു. വീണ്ടും അസ്യ ഭയാത് ഇവനെ ഭയന്നിട്ട് സൂര്യതപതി സൂര്യദേവൻ തപിക്കുന്നു. അസ്യ ഭയാത് ഇവനെ ഭയന്നിട്ട് ഇന്ദ്രൻ പ്രവർത്തിക്കുന്നു. യുദ്ധാവതി ഇന്ദ്രൻ അതിന്റെ പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. അസ്യ ഭയാ വായു ധാവതി അതിനെ ഭയന്നിട്ട് വായു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പഞ്ചമഹ മൃത്യുസ്ഥ പഞ്ചമനായിരിക്കുന്ന സർവോപരിയായിരിക്കുന്ന ആ മൃത്യു കൂടി അസ്യ ഭയാ ധാവതി ഇവനെ ഭയന്നിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വര ഭയത്തിന് അധീനമാണ് സർവജഗത്തും. അതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. ഭയാ അസ്യ അഗ്നിസ്തപതി ഭയാത്തപതി സൂര്യ ഭയാ ഇന്ദ്രശ്ച വായുശ്ച മൃത്യുർധാവതി പഞ്ചമഹ തച്ച. ഈ ഭയകാരണനായിരിക്കുന്ന ആ പരബ്രഹ്മത്തിന്റെ സവിശേഷതയെക്കുറിച്ച് പറയുകയാണ്. ഇഹ ചേത് അസദത് ബോധം പ്രാക് ശരീരസ്യ വിശ്രസഃ തത സർഗേഷു ലോകേഷു ശരീരത്വായ കൽപ്പതേ. ഇഹ ഭാഷ്യത്തിൽ ജീവന്നേവ ചേത് യദി അശക്തത് ശക്നോതി ശക്തഃ സൻ ജാനാതി ഏതത് ഭയകാരണം ബ്രഹ്മ ബോധം അവഗന്തും പ്രാഗ്പൂർവം ശരീരസ്യ നിസ്രസഃ അവസ്രംസനാത് പതനാത് സംസാരബന്ധനാത് വിമുച്യതി. നചേത് അശഗത് ബോധം തഥ അനവബോധാത് സർഗേഷു സൃജ്യന്തേ യേഷു സൃഷ്ടവ്യാഹ പ്രാണിനഃ ഇതി സർഗാഃ പൃഥിവ്യാദയഃ ലോകാഃ തേഷു സർഗേഷു ലോകേഷു ശരീരത്വായ ശരീരഭാവായ കൽപ്പതേ സമർത്ഥോ ഭവതി ശരീരം കൃണാതി ഇത്യർത്ഥഃ തസ്മാൻ ശരീര വിശ്രംസനാ പ്രാഗ് ആത്മബോധായ യത്ന അസ്തേഹ ഇഹ ജീവനേവ ചേത് യദി അശഗത് ഇഹ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കരുത്. ഈ ലോകത്ത് ഈ ജീവഭാവത്തിൽ ഈ മനുഷ്യ ശരീരത്തിനുള്ളിൽ ഇരിക്കുക തന്നെ. യദി അശഗത് ശക്നോതി കഴിയുകയാണെങ്കിൽ ശക്തഹസൻ പ്രാപ്തിയുള്ളവനാകുകയാണ് എങ്കിൽ ജാനാതി അങ്ങനെ ഇതിനെ അറിഞ്ഞാൽ ഇതിനറിയാൻ പ്രാപ്തിയുള്ളവനായി അറിഞ്ഞാൽ എന്തിനെ തദ്ഭയകാരണം ബ്രഹ്മ ഈ ഭയത്തിന് കാരണമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ എവിടെ നിന്ന് ഈ ഭയം വരുന്നു? ഈ ഭയത്തിന്റെ ഉറവിടത്തെ സഹജമായിരിക്കുന്ന ഭയം ഇതെവിടെ നിന്ന് വരുന്നു? ആ ഉറവിടത്തെ ബ്രഹ്മബോധം അവഗന്ധം അതിനെ അറിയാൻ കഴിഞ്ഞാൽ ഭയത്തെ എല്ലാം അറിയേണ്ടത് ഭയത്തിന്റെ കാരണത്തെയാണ്. അവഗന്ധം അറിയുന്നതിന് ഇപ്പോ പ്രാക് പൂർവം ശരീരസ്യ വിശ്രസ ഈ ശരീരനാശത്തിന് മുമ്പ് അറിയണം. ശരീരവിശ്രസ അവശ്രംസന അവശ്രംസം അതിന്റെ പതനാണ് പതനം. ഈ ശരീരത്തിന്റെ പതനം ശരീരം ഉണ്ടായി നിലനിന്ന് വാർദ്ധക്യത്തിലുള്ള നാശം. ശരീരത്തിന്റെ അവശ്രംസനം ഏത് നിമിഷവും സംഭവിക്കും. ശരീരം നശിച്ചു പോകാം പതിച്ചു പോകാം അതുകൊണ്ട് അടുത്ത നിമിഷവും സംഭവിക്കാം. ആർക്ക് എപ്പോ സംഭവിക്കും ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അത് സംഭവിക്കുന്നതിന് മുമ്പ് അടുത്ത നിമിഷം അത് സംഭവിക്കും എങ്കിൽ ഈ നിമിഷം തന്നെ ഈ നിമിഷം മാത്രമേ ആ ജീവന്റെ കയ്യിലുള്ളൂ. കാരണം അടുത്ത നിമിഷം ആ ശരീരപാത സംഭവിക്കാം. അതുകൊണ്ട് ഈ നിമിഷം തന്നെ അറിഞ്ഞ് സംസാരബന്ധന അങ്ങനെ അറിയാൻ കഴിഞ്ഞാൽ അവൻ ഈ സംസാരബന്ധനത്തിൽ നിന്ന് ഈ ഭയത്തിൽ നിന്ന് ഈ നിയമങ്ങളിൽ നിന്നെല്ലാം വിമുച്യതി സ്വതന്ത്രനായിത്തീരുന്നു. അപ്പൊ നിയമങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകണമെങ്കിൽ അടുത്ത നിമിഷം തന്നെ ശരീരബാധ സംഭവിക്കാം. ഈ നിമിഷം തന്നെ അറിയണം, ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെ അറിയണം. ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അറിയാൻ ഇനി ഒരു നിമിഷമേ ഉള്ളൂ. ഇപ്പോ തന്നെ അവനെ അറിയണം, അടുത്ത നിമിഷം ഉറപ്പില്ല. അവന് ശരീരഭാഗം സംഭവിക്കും. അതെന്ന് പറയുന്ന ഈ നിമിഷം തന്നെ സ്വസ്വരൂപത്തെ സാക്ഷാത്കരിച്ച് ഭയത്തിൽ നിന്നും മുക്തനായിത്തീരുക. അതാണ് ശ്രുതി പറയുന്നത്. അത് കഴിഞ്ഞില്ലെങ്കിലോ നചേത് അശഗത് ബോധം അതിന് കഴിഞ്ഞില്ലെങ്കിൽ മുക്തി അത് കാലാതീതമായ ഒന്നാണ്. കാലാതീതമായ അതിനെ ജീവൻ, മായാധീനനായ ജീവൻ കാലാധീനനായിരിക്കുന്നതുകൊണ്ട് കാലമാകുന്ന ഉപാധിയിലൂടെ തന്നെ അതിനെ സമീപിക്കണം. ഭൂതം അത് നഷ്ടപ്പെട്ടു പോയി, ഭാവി അത് കരകതമല്ല. പിന്നെ ജീവനും മുക്തിയെ ആർജിക്കുന്നതിന് ഉള്ള ഏകമായ കാലോപാധി എന്ന് പറയുന്നത് ഇഹ ഇപ്പോ ഈ നിമിഷമാണ്. ഈ നിമിഷം മുക്തനാകാൻ കഴിഞ്ഞില്ലെങ്കിലോ നജീത് അശഗത് ബോധം, ഈ നിമിഷത്തെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് വന്നു കഴിഞ്ഞാൽ തഥ അക്കാരണം കൊണ്ട് തന്നെ ഈ നിമിഷത്തെ നഷ്ടപ്പെടുത്തിയതുകൊണ്ട് അനവബോധ മുക്തിയെ അവന് സാക്ഷാത്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് സർഗേഷു സൃജ്യന്തി യേശു സൃഷ്ടവ്യാഹ പ്രാണിന ഈ ജീവനെ കാത്തിരിക്കുന്ന അനന്തലോകങ്ങൾ സർഗങ്ങൾ സർഗേഷു സൃജ്യന്തി യേശു സൃഷ്ടവ്യാഹ പ്രാണിന യേശു ഏതൊരു ലോകങ്ങളിലാണോ സൃഷ്ടവ്യാഹ സൃഷ്ടിക്കപ്പെടേണ്ടതായ പ്രാണിന പ്രാണികൾ സൃജ്യന്തി സൃഷ്ടിക്കപ്പെടുന്നത് ഇത് സർഗാഹ ഇതാണ് സർഗങ്ങൾ പൃഥിവ്യാദിയോ ലോകാഹ പൃഥിവ്യാദി ലോകങ്ങൾ തേഷു സർഗേഷു ലോകേഷു ഈ ലോകങ്ങളിൽ എന്ത് ചെയ്യുന്നു ശരീരത്വായ ശരീരഭാവായ ശരീരഭാവത്തിനായി കൽപ്പന്തി സമർത്ഥോ ഭവതി അതിന് യോഗ്യനായിത്തീരുന്നു. മുക്തിക്ക് യോഗ്യനല്ല എങ്കിൽ അതായത് ഈ ക്ഷണം തന്നെ മുക്തിക്ക് യോഗ്യനല്ല എങ്കിൽ ഇപ്പം മുക്തി നേടാൻ കഴിഞ്ഞില്ല നാളെ മുക്തിക്ക് വേണ്ടി ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാളെ എന്താണ് കിട്ടുന്നത് ശരീരഭാവമായ അവന് പിന്നെ യോഗ്യത ശരീരഭാവത്തിന് വേണ്ടിയിട്ടാണ്. ശരീരഭാവമായ കൽപ്പതേ സമർത്ഥോ ഭവതി ശരീരം ഗുണാതീക്കരണ ശരീരം സ്വീകരിച്ചോ അതിനുവേണ്ടി പ്രത്യേകിച്ച് പരിശ്രമമൊന്നും വേണ്ട തനിയെ തന്നെ അത് സംഭവിച്ചോളൂ. ബന്ധനത്തിന് പരിശ്രമം ആവശ്യമില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമം? തസ്മാത് ശരീര വിശ്രംസനാപ്രാം ഈ ശരീരനാശത്തിന് മുമ്പ് തന്നെ ആത്മബോധായ ഈ ആത്മബോധത്തിന് യജ്ഞ അസ്ഥേയ പരിശ്രമം അസ്ഥേഹ നിഷ്ഠയോടുകൂടി ചെയ്യണം. നിഷ്ഠയായ പരിശ്രമം ആവശ്യമാണ് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള. അതായത് മോക്ഷം ജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ട് മോക്ഷം മതി എന്ന് കരുത്. അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമവും പലതരത്തിലാണ് പരിശ്രമിക്കുന്നത്. ഈ ജന്മത്തിൽ തന്നെ മോക്ഷം നേടണം എന്നുള്ള പരിശ്രമം. മോക്ഷം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു കാലത്ത് നേടേണ്ടതല്ല, കാരണം മോക്ഷത്തിൽ കാലമില്ല. എന്നാൽ കാലം ഒരു ഉപാധിയാണ്, ഉപായമാണ്. അപ്പോൾ പിന്നെ അത് ഏത് ക്ഷണത്തിലായിരിക്കും അത് നേടുന്നത്? അതിനവശേഷിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ക്ഷണത്തിലാണ് മോക്ഷം. കൈവിട്ടുപോയ ക്ഷണത്തിൽ മോക്ഷം നേടാൻ പറ്റില്ല. കയ്യില് എത്തിച്ചേരാത്ത ക്ഷണത്തിനും അത് സാധിക്കില്ല. അതുകൊണ്ട് മോക്ഷത്തെ വർത്തമാനത്തിൽ തന്നെ നേടണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ചെയ്യണം. ആണ് നിഷ്ഠയായ പരിശ്രമം ആത്മബോധമായ ആത്മബോധത്തിന് വേണ്ടി ആ നിഷ്ഠയായ പരിശ്രമം ആവശ്യമാണ്. അല്ലാതിരുന്നാലോ ശരീരത്വമായ കൽപ്പതയായി ഒരുപാട് ശരീരങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ്. ഇനി ആ ശരീരങ്ങളെല്ലാം സ്വീകരിക്കേണ്ടി വരും. ബന്ധനം അവസാനമില്ലാതെ തുറന്നുകൊണ്ടേയിരിക്കും എന്നാണ് ശ്രുതി പറയുന്നത്. ഈഹ മന്ത്രത്തിൽ പറയുന്നു ഈഹ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ശരീരസ്യ വിശ്രസഹ പ്രാക് ശരീരസ്യ ശരീരത്തിന്റെ വിശ്രസഹ നാശത്തിന് പ്രാക് മുമ്പ് തന്നെ ബോധം അശകത്, ബോധം ആത്മാവിനെ അറിയുന്നതിന് അശകത് കഴിയണം. കണ്ടായെങ്കിൽ തഥ, അതിന് കഴിഞ്ഞില്ല എങ്കിൽ സ്വർഗേഷു ലോകീഷു അനന്തലോകങ്ങളിൽ ശരീരത്വായ കൽപ്പതയെ, ശരീരങ്ങളെ സ്വീകരിക്കേണ്ടി വരും, അനന്ത ശരീരങ്ങളെ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ആത്മാവിനെ വിസ്മരിച്ച് ജീവന്റെ ലക്ഷ്യമായിരിക്കുന്ന മോക്ഷപ്രാപ്തിയെ വിസ്മരിച്ച് മനുഷ്യൻ പ്രപഞ്ച വ്യവഹാരങ്ങളിൽ പെട്ടുപോകരുത്, അതാണ് ശ്രുതി പറയുന്നതിന്റെ താല്പര്യം. മായയ്ക്കധീനനാകരുത്. ഇഹ ചേത് അശഗത് ബോധം പ്രാക് ശരീരസ്യ വിസ്രസ തത് സർവേഷു ലോകേഷു ശരീരദ്വായ കൽപ്പതേ. ശിഷ്യ ഓ ശാന്തി ശാന്തി ശാന്തി.